എന്ന കലിമയുടെ റുക്നുകൾ ഏതെല്ലാമാണ് എന്ന് മനസ്സിലാക്കി അതിന്റെ ശരിയായ മഅന അർത്ഥവും വിവക്ഷയും മനസ്സിലാക്കി അതിന്റെ വ്യാഖ്യാനം എന്താണ് എന്നുള്ള കാര്യം വേണ്ടതുപോലെ ഗ്രഹിച്ച് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന ഈ തൗഹീദിന്റെ വചനം എന്ന് പറയുമ്പോൾ തൗഹീദിന്റെ വശങ്ങൾ മൂന്ന് വശങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനം ഉൾക്കൊള്ളേണ്ടുന്നതിന്റെ ഷുറൂത്തുകൾ ഏതെല്ലാം നിബന്ധനകൾ പാലിച്ചുകൊണ്ട് വേണം മനസ്സിലാക്കാൻ ഈ കാര്യം കൂടി ഉൾക്കൊണ്ട് കഴിയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമയെ നമ്മൾ തഹ്ഖീഖ് ചെയ്യുന്ന സാക്ഷാത്കരിക്കുന്ന ജീവിതം കൊണ്ട് അതിനെ സാക്ഷാത്കരിക്കുന്ന ഒരവസ്ഥയിലേക്കെത്തും. എങ്ങനെയാണ് അത് തഹ്ഖീഖ് ചെയ്യുക? ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നാവുകൊണ്ട് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഈ മഹത്തായ ആശയത്തെ തഹ്ഖീഖ് ചെയ്തോ? ഇല്ല. മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിനെ നേരത്തെ നമ്മൾ പറഞ്ഞ രൂപത്തിൽ ഈ ഒരു പ്രോസസ്സിലൂടെ കാര്യങ്ങൾ പൂർത്തീകരിച്ചു വരുമ്പോ അയാളിലുണ്ടാകുന്ന മാറ്റം ഒന്നാമത്തേതായിട്ട് അല്ലാ യൻഖുല അസ്ലഹു ബിശിർക്കിൻ അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലയുടെ അസ്ല് അതിന്റെ അടിത്തറ തകർക്കുന്ന ഒരു ശിർക്കും അയാൾ ചെയ്യില്ല എന്നുള്ളതാണ്. വൻ ശിർക്ക്, മേജർ ശിർക്ക്, വലിയ ശിർക്ക്, ദീനിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്ക്, നരകത്തിൽ ശാശ്വതനാകുന്നതിന് കാരണമാകുന്ന ശിർക്ക് ഒരിക്കലും അയാളിൽ നിന്ന് വരില്ല. കാരണം അയാൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ് വെറുതെ ഈ വാക്ക് ഉച്ചരിച്ചാ പോരാ. മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ഉച്ചരിക്കുമ്പോൾ അൽ ഇഖ്ലാസ് അൽ മുനാഫി ലിശ്ശിർക്ക്, എന്തുവേണം? ഇഖ്ലാസ് വേണം. അള്ളാഹ്ക്ക് മാത്രമേ ഇബാദത്ത് കൊടുക്കുള്ളൂ, വേറെ ആർക്കും ഞാൻ ഇബാദത്ത് കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ ഷിർക്കിനെ തീർത്തും നിരാകരിക്കുന്ന ഇഖ്ലാസ് അതതിന്റെ ഷർത്തിൽപ്പെട്ടതാണ്. അങ്ങനെ മനസ്സിലാക്കി വരുന്ന ഒരാൾ ജീവിതത്തിൽ ഒരിക്കലും ഒരു മേജർ ഷിർക്ക് എന്ന് പറയുന്നത് ചെയ്യില്ല. ചെയ്തു കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അടിത്തറ തന്നെ തകർന്നു പോകും. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അടിത്തറ തകർത്ത് കളയുന്ന ഷിർക്കുൻ അക്ബറിൽ നിന്ന് പൂർണമായി മുക്തമായിരിക്കുക. രണ്ടാമത്തേത് അല്ലാ യൻഖുസ കമാലഹു ബിശിർക്കിൻ അസ്ഗർ, ഷിർക്കിൽ തന്നെ ചെറിയ ഷിർക്കുണ്ട്. ഏതുപോലെ? റിയാ പോലെ, സുംഅത്ത് പോലെ, ദിക്ർ പോലെ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ലോകമാന്യത്തിന് വേണ്ടി ചെയ്തു, അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടാൻ തന്നെയാണ്, പക്ഷെ കൂട്ടത്തിൽ മറ്റുള്ളവർ കാണട്ടെ എന്ന ഒരു ചിന്തയും മനസ്സിൽ വന്നു. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ ദുനിയാവിന്റെ ഒരു നേട്ടം അതുകൊണ്ട് എനിക്കുണ്ടാകട്ടെ എന്നുകൂടി വെച്ചു. അത് അത്തരമൊരു ലക്ഷ്യം കൂടി അതിലേക്ക് കൂട്ടിക്കടത്തി. അല്ലെങ്കിൽ തന്റെ ദിക്ര്, തന്റെ പ്രശസ്തി വർദ്ധിക്കട്ടെ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും. ഇത്തരം ശിർക്കുൻ അസ്ഗർ, ശിർക്കുൻ അസ്ഗറിന്റെ പ്രത്യേകത എന്താണ്? അത് ശിർക്ക് തന്നെയാണ്, പക്ഷെ അതൊരാളിൽ നിന്ന് സംഭവിച്ചു പോയാൽ ദീനിൽ നിന്ന് പുറത്തു പോകില്ല എന്ന് മാത്രം. മതത്തിൽ നിന്ന് പുറത്തു പോകില്ല, നരകത്തിൽ അയാൾ ശാശ്വതനാവില്ല. അതേ സന്ദർഭത്തിൽ ഇത് വലിയ തെറ്റാണ്, ഷിർക്കിന്റെ ഇനത്തിൽപ്പെട്ടതാണ്, ഷിർക്കിന്റെ ഇനങ്ങളിൽപ്പെട്ടതാണ്, അത് അല്ലാഹു സുബ്ഹാനഹു വതആല പൊറുക്കുകയില്ല എന്ന് പറയുന്ന ഇനത്തിലേക്കാണ് പോവുക. അതുകൊണ്ട് തന്നെ ഇതിന്റെ പൂർണതയെ നിർബന്ധമായും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അനിവാര്യമായും പൂർത്തീകരിച്ചിരിക്കേണ്ട ഒരളവുണ്ട്. ആ പൂർണതയ്ക്ക് ലോപം വരുത്തുന്ന, കുറവ് വരുത്തുന്ന ശിർക്കുൻ അസ്ഗറിൽ നിന്ന് അയാൾ പൂർണമായി മാറി നിന്നിരിക്കും. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അടിത്തറ തകർക്കുന്ന മേജർ ശിർക്കിൽ നിന്ന് അയാൾ പൂർണമായി മാറി നിൽക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അനിവാര്യമായ പൂർണതയ്ക്ക് കുറവ് വരുത്തുന്ന ശിർക്കുൻ അസ്ഗറിൽ നിന്ന്, മൈനർ ശിർക്കുകളിൽ നിന്ന് അയാൾ പൂർണമായി മാറി നിൽക്കുമെന്നുള്ളതാണ്. മാത്രമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ തഹ്ഖീഖ് ചെയ്യണമെങ്കിൽ, നമ്മൾ തഹ്ഖീഖ് ചെയ്തു എന്ന് പറയണമെങ്കിൽ, അതിനെ ജീവിതം കൊണ്ട് സാക്ഷാത്കരിച്ചു എന്ന് പറയണമെങ്കിൽ, വഅല്ലാ യുഖില്ല കമാലഹു ബിബിദ്അത്തിൻ ഔ കബീറത്തിൻ ഔ ഇസ്റാരിൻ അലാ സഗീറത്തിൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിന്റെ പൂർണതയുണ്ടല്ലോ, അതിന് ഭംഗം വരുത്തുന്ന തരത്തിലുള്ള ബിദ്അത്തുകൾ അയാളിൽ നിന്ന് വരരുത്. അതുപോലെ തന്നെ വൻ പാപങ്ങൾ അയാളിൽ നിന്ന് വരരുത്. അല്ലെങ്കിൽ ചെറിയ ദോഷങ്ങൾ, ആ ചെറിയ ദോഷങ്ങളിൽ അയാൾ മൂടുറച്ചു പോകരുത്. വല്ലപ്പോഴും ഒരു ചെറിയ ദോഷം വരാം, പക്ഷെ ആ തിന്മയെക്കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് തിന്മയാണെന്ന് ബോധ്യമാകുന്ന സന്ദർഭം അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങും. വലം യുസുറു അലാ മാ ഫഅലു, അവർ ചെയ്തു പോയിരിക്കുന്ന ആ തിന്മകളിൽ അവർ ഉറച്ചു നിൽക്കില്ല. അപ്പൊ എന്തായിരിക്കും? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം ശരിക്കു ഉൾക്കൊണ്ട ഒരു വ്യക്തിയുടെ ജീവിതം ശിർക്കുൻ അക്ബർ ഒരിക്കലുമില്ല, ശിർക്കുൻ അസ്ഗർ ഒരിക്കലുമില്ല, ബിദ്അത്തുകൾ ഇല്ല തന്നെ, അതുപോലെ തന്നെ വൻപാപങ്ങൾ അതിലേക്കും അദ്ദേഹം പോകില്ല. വല്ലപ്പോഴുമൊക്കെ ചെറിയ ദോഷങ്ങൾ സംഭവിക്കാം, ആ ചെറിയ ദോഷങ്ങൾ സംഭവിച്ചാൽ തന്നെ ഉടനെ അതിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങും, അതിൽ അവൻ മൂടുറച്ചു പോവുകയുമില്ല. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് തഹ്ഖീഖ് ചെയ്യുന്നതിനുള്ള വഴി. ശിർക്ക് അക്ബർ പൂർണമായി ഉപേക്ഷിക്കുക. ശിർക്കുൻ അസ്ഗർ, അത് പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ പൂർണ്ണതയ്ക്ക് കുറവ് വരുത്തും. അതുകൊണ്ട് ശിർക്കുൻ അസ്ഗർ ഒഴിവാക്കുക. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ പൂർണ്ണതയ്ക്ക് ഭംഗം വരുത്തുന്ന ബിദ്അത്തുകൾ ചെയ്യാതിരിക്കുക, വൻ പാപങ്ങൾ ചെയ്യാതിരിക്കുക, ചെറുദോഷങ്ങളിൽ മൂടുറച്ചു പോകാതിരിക്കുക. ഇബ്രാഹിം അലൈഹിസ്സലാം തൗഹീദിന്റെ പ്രവാചകനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നിടത്ത് അള്ളാഹു പറഞ്ഞു, ഇന്ന ഇബ്രാഹിം കാന ഉമ്മതൻ, ഇബ്രാഹിം നബി ഒരു ഉമ്മത്തായിരുന്നു. പാനിതൻ ലില്ലാ, പിന്നീട് തുടർന്നുകൊണ്ട് അള്ളാഹു ഇബ്രാഹിം നബിയെ വിശേഷിപ്പിച്ചത് അദ്ദേഹം കാനിത്തായിരുന്നു. അതിന്റെ തഫ്സീർ അതാണ്, എപ്പോഴും അള്ളാഹുവിനുള്ള ത്വാഅത്തിലാണ്. ശിർക്ക് അക്ബറില്ല, അസ്ഗറില്ല, ബിദഅത്തില്ല, കബായറുകളില്ല, എപ്പോഴും അള്ളാഹുവിനുള്ള ത്വാഅത്തിൽ തന്നെയാണ്. മാനുഷികമായി സംഭവിക്കാവുന്ന ചെറിയ ദോഷങ്ങൾ അത് വരാം, വന്നാൽ തന്നെ ഉടനെ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോന്ന് ഇസ്തിഗ്ഫാറിലൂടെ തൗബയിലൂടെ അത് പരിഹരിക്കുന്നവരാണ്. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം തഹ്ഖീഖ് ചെയ്യേണ്ടുന്നതിന്റെ മാർഗം. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം ഈ വചനത്തെ നമ്മൾ തഹ്ഖീഖ് ചെയ്യുന്നത് പറയുന്നിടത്ത് അദ്ദേഹം പറഞ്ഞു, ഫഇന്നഹു ലം യജ്അലി തലഫുള ബിഹാ ആസിമൻ ലിദ്ദമി വൽ മാൽ. ഒരാൾ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വെറും വാക്ക് മാത്രമായി പറഞ്ഞു, തഹ്ഖീഖ് ചെയ്തില്ല, അതുകൊണ്ട് മാത്രം അയാളുടെ രക്തവും ധനവും സംരക്ഷിക്കപ്പെടില്ല. അല്ലെങ്കിൽ അതിന്റെ അർത്ഥം അയാൾക്കറിയാം, വാക്ക് മാത്രമല്ല, അറബിയിൽ ആ വാക്കുച്ചരിക്കാൻ അറിയാം മാത്രമല്ല, അതിന്റെ മഅന അയാൾക്കറിഞ്ഞു, അതുകൊണ്ടുമായില്ല. അതറിയുക മാത്രമല്ല, അയാൾ അത് അംഗീകരിച്ചു എന്നാലും പോരാ. അള്ളാഹുവിന് മാത്രമേ അദ്ദേഹം ഇബാദത്ത് ചെയ്യുന്നുള്ളൂ, വേറെ ആരെയും പങ്കാളികളെ അദ്ദേഹം അംഗീകരിക്കുന്നില്ല എന്നതും പോരാ. അദ്ദേഹത്തിന്റെ രക്തവും അദ്ദേഹത്തിന്റെ ധനവും പവിത്രമാക്കപ്പെടില്ല, അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടുന്നതാവില്ല. ഹത്ത യുദീഫ ഇലാ ദാലിക്, ഈ പറഞ്ഞതിലേക്ക് ചേർക്കപ്പെടുന്നതുവരെ. അൽ കുഫ്ർ ബിമാ യുഅബദു മിൻ ദൂനില്ലാ, അല്ലാഹുവിനു പുറമെ ആരാധിക്കപ്പെടുന്ന വ്യാജന്മാരെ, കള്ള ദൈവങ്ങളെ അവിശ്വസിക്കുകയും തള്ളിപ്പറയുകയും കൂടി ചെയ്യണം. ഫഇൻ ശക്ക ഔ തവഖഫ് ലം യുഹ്റം മാലുഹു വദമുഹു, അയാൾ സംശയിക്കുകയോ അല്ലെങ്കിൽ അയാൾ അതിൽ തവക്കുഫ് നടത്തുകയോ ചെയ്താൽ അദ്ദേഹത്തിന്റെ രക്തവും ധനവും അതിന്റെ ഹുറുമത്തുണ്ടായിരിക്കുന്നതല്ല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് തഹ്ഖീഖ് ചെയ്യണമെങ്കിൽ ആ വചനം ചൊല്ലാൻ അറിയണം, അതിന്റെ അർത്ഥറിയണം പോരാ, അതിനു പുറമെ അത് അംഗീകരിക്കണം പോരാ, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് നൽകണം, വേറാരെയും പങ്കു ചേർക്കാതിരിക്കണം, അതും പോരാ, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വ്യാജ ദൈവങ്ങളെ അവയിൽ കുഫർ രേഖപ്പെടുത്തണം, അവയെ തള്ളിക്കളയണം, അവയിൽ നിഷേധം പറയണം, എങ്കിൽ മാത്രമേ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തീകരിക്കുകയുള്ളൂ. ഇതാ ഷർത്തുകളിലൂടെ പോരുമ്പോൾ തന്നെ ഈ കാര്യം കിട്ടും. അതിനാൽ വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് 10 തവണ പറയുന്ന ആളുണ്ടാവും, ആ പറഞ്ഞ നാവുകൊണ്ട് തന്നെ കുറച്ചും കഴിഞ്ഞാൽ മുഹിദ്ദീൻ ഷെയ്ഖേ കാക്കണേ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ അസ്ലു തന്നെ പൊളിഞ്ഞു. മരിച്ചവരോടും മറഞ്ഞവരോടും സഹായം ചോദിക്കുക എന്നുള്ളത്. അത് അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ശിർക്കുൻ അക്ബറാണ്. ഇനി അത് മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ, അവന്റെ നിഅമത്തുകൾ പറയുമ്പോ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയേണ്ടതിന് പകരം സബബുകളിലേക്ക് ചേർത്ത് പറഞ്ഞു. ആ ഡോക്ടറാട്ടോ എന്നെ രക്ഷിച്ചത്, ആ ഡോക്ടർ ഇല്ലായിരുന്നുവെങ്കിൽ എന്റെ രോഗം താകുമായിരുന്നു, ഞാൻ മരിച്ചു പോകണ്ടായിരുന്നു എന്ന്. ഡോക്ടറല്ല രക്ഷിച്ചത്, അള്ളാഹുവാണ്. ഡോക്ടർ എന്ന് പറയുന്നത് രോഗം ശിഫയാക്കുന്നതിന് അള്ളാഹു നിശ്ചയിച്ച ഒരു കാരണം മാത്രമാണ്. അതിനാൽ കാരണത്തെ കാരണമായി മാത്രമേ കാണാൻ പാടുള്ളൂ, മറിച്ച് നിഅമത്തിന് ആ നിഅമത്ത് നൽകിയ അള്ളാഹുവിലേക്കല്ലാതെ അള്ളാഹു കാരണമായി നിശ്ചയിച്ച കാരണത്തിലേക്ക് ചേർത്ത് പറയുന്നത് അത് ശിർക്കുൻ അസ്ഗറ. അങ്ങനത്തെ കാര്യം പോലും അയാളിൽ നിന്ന് വരാൻ പാടില്ല. വരുന്നുവെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഴുവനായിട്ടില്ല, തഹ്ഖീഖ് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. എന്ന് മാത്രമല്ല, കുറെ ബിദ്അത്തുകൾ ചെയ്യുന്നു, വിശ്വാസപരമായ വിദ്യാർത്ഥികൾ, ഫിസ്ഖിയായ വിദ്യാർത്ഥികൾ, അമലിയായ വിദ്യാർത്ഥികൾ, പല വിദ്യാർത്ഥികളും ചെയ്യുന്നു. പോരാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ശരിക്ക് തഹ്ഖീഖ് ചെയ്ത ഒരാൾ അള്ളാഹു പറഞ്ഞതല്ലാത്ത ഒരു കൽപ്പനയും ദീനിൽ അയാൾ സ്വീകരിക്കില്ല. വേറുള്ളവർ പറഞ്ഞതും പിന്നീട് വന്നതും പിന്നീടുണ്ടാക്കി തീർത്തതും അതയാൾ സ്വീകരിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കോട്ടം വരുത്തുന്നതാണ് എന്നല്ല, വൻ പാപങ്ങളിലേക്ക് അയാൾ പോയിക്കൊണ്ടിരുന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ കെലിമയോട് അതിന് കാണിക്കേണ്ടതായ അതിന് നൽകേണ്ടതായ ഹത്തിൽ അയാൾ വീഴ്ച വരുത്തുന്നു. അതും പോരാ, എന്നിടത്തു മാത്രല്ല, ചെറിയ ദോഷങ്ങൾ അത് മാനുഷികമാണ്. കുല്ലു ബനി ആദമ ഹത്ത, പക്ഷെ അതിൽ മൂടുറച്ചു പോകരുത്. അവര് വൈദാ ഫഅലു ഫാഹിശത്തന്നൗ ളലമു അൻഫുസഹും ദക്കറുല്ലാ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം. അങ്ങനെ ഒരു ഫാഹിശത്ത് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചു പോയാൽ, സ്വന്തത്തോട് ഉൽമ ചെയ്താൽ പെട്ടെന്ന് അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വരും, അള്ളാഹുവെ സംഭവിച്ചല്ലോ. ഉടനെ തന്നെ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തും, അവർ ചെയ്തു പോയ തെറ്റിന് ഖേദിക്കും, അള്ളാഹുവിനോടത് പുറത്തു തരാൻ വേണ്ടി ആവശ്യപ്പെടും. അല്ലാതെ ചെറിയ ദോഷങ്ങളിൽ പോലും മൂടുറച്ചു നിൽക്കുക പോലും ചെയ്യില്ല. ഇങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിക്ക് ഉൾക്കൊള്ളേണ്ടത്. ഈ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വഴിയിൽ നിന്ന് കേട്ടാ പോരാ. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതിന്റെ റുക്നുകൾ അറിയണം, അതിന്റെ മഅന അറിയണം, അതിന്റെ തഫ്സീർ അറിയണം, അതുപോലെ തന്നെ അതിന്റെ ഷുറൂത്തുകൾ അറിയണം, അതിന്റെ നവാഖിദുകൾ അറിയണം, എല്ലാം പൂർത്തീകരിച്ച് ശരിയായ ബോധ്യത്തിൽ നമ്മൾ അതങ്ങെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ വിധത്തിൽ അതിനെ തഹ്ഖീഖ് ചെയ്യേണ്ടി വരും. അഥവാ ശിർക്കുൻ അക്ബർ ഒഴിവാകുക, ശിർക്കുൻ അസ്ഗർ ഒഴിവാകുക, ബിദഅത്തുകൾ ഒഴിവാകുക, കബായിറുകൾ വൻപാപങ്ങൾ ഒഴിവാകുക, ചെറിയ പാപങ്ങളിൽ ഇസ്റാർ ചെയ്യുക, ഉറച്ചു നിൽക്കുക എന്നുള്ളതിൽ നിന്ന് ഒഴിവാകുക. അങ്ങനെ ഇബ്രാഹിം നബിയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ വലം യക്കു മിനൽ മുശ്രിക്കീൻ, എപ്പോഴും അലാ ദവാമിത്താഅ, ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.